ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം എൻഡിഎ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അല്പസമയത്തിനകം രാഷ്ട്രപതി ഭവനിൽ ആരംഭിക്കും. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള രാഷ്ട്രത്തലവന്മാർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിശിഷ്ടാതിഥികൾക്കു. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിന് നാളെ തുടക്കം. 4ാം ലോക കേരള സഭ ജൂൺ 13 മുതൽ തിരുവനന്തപുരത്ത്. സംസ്ഥാനത്ത് 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് 51 ദിവസത്തെ അവധി നൽകുന്ന ട്രോളിംഗ് നിരോധനം സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഇന്ന് രാത്രി 8:00. വാർത്തകൾ വിശദമായി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം എൻഡിഎ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. രാഷ്ട്രപതി ഭവനിൽ വൈകിട്ട് 7:15 നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കേന്ദ്രത്തിൽ പുതിയ മന്ത്രിസഭ അധികാരമേൽക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് രാഷ്ട്രപതി ഭവനിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. വിവിധ രാഷ്ട്രത്തലവന്മാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിൽ വിശിഷ്ടാതിഥികളാകും. ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ, മാലിദ്വീപ് പ്രസിഡന്റ് ഡോ മുഹമ്മദ് മുയ്സു, സീഷെൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫ്, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവീന്ദ് കുമാർ ജുഗ്നാഥ്, നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമാൽ ദഹൽ പ്രചണ്ഡ, ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ തുടങ്ങിയവരാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രമുഖ വിദേശ നേതാക്കൾ. തുടർന്ന് രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സംഘടിപ്പിക്കുന്ന വിരുന്നിലും നേതാക്കൾ പങ്കെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. വിദേശ രാഷ്ട്രത്തലവന്മാരും പ്രതിനിധികളും പങ്കെടുക്കുന്നതിനാൽ ത്രിതല സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. നഗരത്തിൽ പാരാഗ്ലൈഡറുകൾ, പാരാമോട്ടറുകൾ, ഹാങ് ഗ്ലൈഡറുകൾ, ഡ്രോണുകൾ, ഹോട്ട് എയർ ബലൂണുകൾ എന്നിവ പറത്തുന്നത് ഡൽഹി പോലീസ് നിരോധിച്ചു. ഇന്നും നാളെയും ഈ നിരോധനം തുടരും. വിവിധ റോഡുകളിൽ ഇന്ന് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ന്യൂഡൽഹിയിൽ നിന്നുള്ള തത്സമയ പ്രക്ഷേപണം പ്രാദേശിക വാർത്തകൾക്കുശേഷം ഉണ്ടായിരിക്കും. തിരുവനന്തപുരം ഉൾപ്പെടെ വിവിധ ആകാശവാണി സ്റ്റേഷനുകൾ പ്രാദേശിക ഭാഷകളിൽ ചടങ്ങിന്റെ വിവരണം പ്രക്ഷേപണം ചെയ്യും. 6:45 മുതൽ FM ഗോൾഡ്, ഇന്ദ്രപ്രസ്ഥ, ആകാശവാണി ലൈവ് ന്യൂസ് ചാനലുകളിലും പ്രക്ഷേപണമുണ്ടാകും. യൂട്യൂബ് ചാനലായ ആകാശവാണി AIRലും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തത്സമയം കാണാം. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരായേക്കും. ബിജെപി സ്ഥാനാർത്ഥിയായി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് സുരേഷ് ഗോപി വിജയിച്ചത്. ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ജോർജ് കുര്യൻ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ INDI സഖ്യത്തിന്റെ ഉയർന്ന പ്രാതിനിധ്യം ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുമെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി പറഞ്ഞു. ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായയാത്രയും പാർട്ടിയെ ശക്തിപ്പെടുത്തിയെന്നും ശ്രീമതി സോണിയാഗാന്ധി വ്യക്തമാക്കി. സിക്കിം മുഖ്യമന്ത്രിയായി പ്രേംസിംഗ് തമാങ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഗാംഗ്ടോക്കിലെ പാൽജോർ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 4 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മുഖ്യമന്ത്രിയോടൊപ്പം മറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കും. ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഇത് 2ാം തവണയാണ് ശ്രീ തമാങ് മുഖ്യമന്ത്രിയാകുന്നത്. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം നാളെ ആരംഭിക്കും. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകൾ വിശദമായി ചർച്ച ചെയ്ത് പാസാക്കുന്നതിനാണ് സമ്മേളനത്തിൽ പ്രഥമ പരിഗണന. ഈ മാസം 11 മുതൽ അടുത്ത മാസം 8 വരെ 13 ദിവസം ധനാഭ്യർത്ഥനകൾ ചർച്ച ചെയ്ത് പാസാക്കും. ആകെ 28 ദിവസമാണ് സഭാ സമ്മേളനം ചേരുന്നത്. 4ാം ലോക കേരള സഭ ജൂൺ 13 മുതൽ 15 വരെ തിരുവനന്തപുരത്ത് നടക്കും. 103 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളടക്കം 200ലധികം പ്രതിനിധികൾ ക്ഷണിതാക്കളായി പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടകരുടെ യാത്രയ്ക്ക് നാളെ പരിസമാപ്തിയാവും. യാത്രികരുമായുള്ള അവസാനത്തെ വിമാനം നാളെ പുലർച്ചെ 1:55 കണ്ണൂരിൽ നിന്ന് പുറപ്പെടും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
സൌദി അറേബ്യൻ എയർലൈൻസിന്റെ ജംബോ വിമാനമാണ് ഇത്തവണ ഹജ്ജ് യാത്രികർക്കായി കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് നടത്തിയത്. 361 പേരെ ഉൾക്കൊള്ളാവുന്ന 8 വിമാനങ്ങൾ ഇതുവരെ ജിദ്ദയിലെത്തി. ഇനി 322 പേർ കൂടിയാണ് പുറപ്പെടാനുള്ളത്. ആകെ 3210 ഹാജിമാരാണ് ഇത്തവണ കണ്ണൂരിൽ നിന്ന് യാത്ര ചെയ്യാനുണ്ടായിരുന്നത്. കണ്ണൂർ ജില്ലയ്ക്ക് പുറമെ കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, മാഹി, കർണാടക, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നും തീർത്ഥാടകർ ഹജ്ജ് യാത്രയ്ക്കുണ്ടായിരുന്നു. ഇത്തവണ സ്ത്രീകൾക്ക് മാത്രമായും സർവീസ് നടത്തി. വിമാനത്താവളത്തിലെ നിർമ്മാണം പുരോഗമിക്കുന്ന കണ്ടെയ്നർ സ്റ്റേഷനാണ് ഹജ്ജ് ക്യാമ്പിനായി ഒരുക്കിയിരുന്നത്. അടുത്ത മാസം 10 തുടങ്ങി 19 വരെ മദീനയിൽ നിന്നാണ് കണ്ണൂരിലേക്കുള്ള തീർത്ഥാടകരുടെ മടക്കയാത്ര ആരംഭിക്കുക.
സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് 51 ദിവസത്തെ അവധി നൽകുന്ന ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 31 അവസാനിക്കും. നിരോധനം നടപ്പിലാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പൂർത്തിയായി. ട്രോളിംഗ് കാലയളവിൽ മത്സ്യമേഖലയിലെ തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകും. തീരദേശം ഉൾപ്പെടുന്ന ജില്ലകളിൽ 24 മണിക്കൂറും ഫിഷറീസ് കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. രാത്രി 8 മണിക്ക് ന്യൂയോർക്കിലാണ് മത്സരം. ആദ്യ മത്സരത്തിൽ അമേരിക്കയോട് പരാജയപ്പെട്ട പാകിസ്ഥാന് ഇത് നിർണായക മത്സരമാണ്. രാത്രി 10:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഒമാൻ സ്കോട്ട്ലാന്റിനെ നേരിടും. സംസ്ഥാനത്ത് 5 ദിവസം വ്യാപകമായ കാറ്റോടുകൂടി മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളതീരത്ത് നാളെ രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. ബീച്ചുകളിലേക്കുള്ള യാത്ര ഒഴിവാക്കണം. ഈ മാസം 13 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ഉൽപാദനം കുറഞ്ഞതോടെ മലയോര മേഖലകളിലെ കമ്പോളങ്ങളിൽ നാടൻ കുടംപുളി വില ഉയർന്നു. അധിക വരുമാനം ലഭിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് കർഷകർ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
ഇടവിള എന്ന നിലയിൽ സംരക്ഷിക്കുന്ന പുളിമരത്തിൽ നിന്നും മികച്ച വരുമാനം ലഭിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് മലയോര മേഖലകളിലെ കർഷകർ. കടുത്ത വേനലും ഉഷ്ണതരംഗവും മൂലം കുടംപുളിയുടെ ഉൽപാദനം ഈ വർഷം കുത്തനെ ഇടിഞ്ഞിരുന്നു. മുൻവർഷങ്ങളിൽ 100 രൂപ ലഭിച്ചിരുന്ന നാടൻ കുടംപുളി ഇത്തവണ 150 മുതൽ 160 രൂപ വരെയാണ് വ്യാപാരികൾ ശേഖരിക്കുന്നത്. റീറ്റെയിലായി 1 കിലോ കുടംപുളി ലഭിക്കണമെങ്കിൽ ഗുണഭോക്താക്കൾ 300 രൂപ നൽകണം. നാടൻ പുളിക്ക് വില കൂടിയതോടെ കുടകിൽ നിന്നുള്ള വരവ് പുളി വിപണിയിൽ സജീവമാണ്. പുറമേ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് പുളി എത്തുന്നുണ്ടെങ്കിലും ഹൈറേഞ്ചിൽ ഉൽപ്പാദിപ്പിക്കുന്ന നാടൻ പുളിക്ക് ആവശ്യക്കാർ ഏറെയാണ്. കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യാപാരികളാണ് നാടൻ പുളി ശേഖരിക്കുന്നത്. ഗുണമേന്മയേറിയ നാടൻ പുളിയിൽ നിന്ന് സത്ത് എടുക്കാമെന്നതാണ് ഇതിന്റെ വിപണി മൂല്യം വർദ്ധിപ്പിക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു.
രാഹുൽ ഗാന്ധി ഏത് ലോക്സഭാ മണ്ഡലം നിലനിർത്തണമെന്ന് തീരുമാനിച്ചിട്ടില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണെന്നാണ് പാർട്ടിയുടെ നിലപാട്. ഉടൻ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. KSRTC ബസ്സിടിച്ച് തകർന്ന തൃശൂരിലെ ശക്തൻ തമ്പുരാന്റെ പ്രതിമ KSRTCയുടെ ചെലവിൽ പുനഃസ്ഥാപിക്കുമെന്ന് ഗതാഗതമന്ത്രി KB ഗണേഷ്കുമാർ ഉറപ്പ് നൽകിയതായി റവന്യൂ മന്ത്രി KRajan അറിയിച്ചു. അപകടം നടന്ന സ്ഥലം സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. പ്രതിമയുടെ ശില്പി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച ചെയ്ത ശേഷം ഉടൻ പുനഃസ്ഥാപിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 3rd NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അല്പസമയത്തിനകം രാഷ്ട്രപതി ഭവനിൽ ആരംഭിക്കും. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള രാഷ്ട്രത്തലവന്മാർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിശിഷ്ടാതിഥികളാകും. 15th കേരള നിയമസഭയുടെ 11th സമ്മേളനത്തിന് നാളെ തുടക്കം. 4th ലോക കേരളസഭ June 13 മുതൽ തിരുവനന്തപുരത്ത്. സംസ്ഥാനത്ത് 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് 51 ദിവസത്തെ അവധി നൽകുന്ന ട്രോളിംഗ് നിരോധനം സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഇന്ന് രാത്രി 8:00. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.